بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. نمل أسماء وصفات الله ചില കവാഇദുകളാണ് പഠിച്ചു വന്നത്. ആ കവാഇദുകൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആവർത്തിക്കുകയാണ്. ഒന്നാമത് നമ്മൾ പഠിച്ച കവാഇദ് അസ്മാഉല്ലാഹി വസിഫാതിഹി ഗൈറു മഹ്സൂറ ബിഅദദിൻ മുഅയ്യൻ ഔ ബിഅദദിൻ മഅറൂഫ്. അള്ളാഹുവിന്റെ നാമങ്ങളോ അവന്റെ സിഫാത്തുകളോ അറിയപ്പെട്ട ഒരു എണ്ണം കൊണ്ട് പരിമിതമല്ല, അനേകമുണ്ട്. രണ്ട്, ജുമ്മഉ ഇഹ്സാഇ അസ്മാഇല്ലാഹി തആല തലാസ, അള്ളാഹുവിന്റെ അസ്മാകൾ ഇഹ്സാഇ നടത്തുന്നത് മൂന്ന് രൂപത്തിലാണ്. ഒന്ന്, ഹിഫ്ളുഹ വ മഅറിഫത്തു മഅനിഹ ودعاؤه بها. منغاري منامت قاعده اصول اهل السنه والجماعه في باب الاسماء والصفات ثلاثه. اسماء وصفات ده باب اهل السنه والجماعه ده اصولها مونان. ഒന്ന് الاثبات، രണ്ട് النفي مع الاثبات، മൂന്ന് التوقيف او التوقف. ശരി, അതാണ് മൂന്നാമത്തെ കാഇദ. മൂന്നാമത്തെ കാഇദ ഇതാണ്. നാലാമത്തെ കാഇദ അർക്കാനുൽ ഈമാനി ബിൽ അസ്മാഇ വസിഫാതി സലാസ, അസ്മാ വസിഫാത്തിലുള്ള വിശ്വാസം, അതിലുള്ള അർക്കാനുകൾ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അൽ ഈമാനു ബിൽ ഇസ്മി വസിഫ, ഇസ്മിലും സിഫത്തിലും വിശ്വസിക്കൽ. രണ്ട്, അൽ ഈമാനു ബിൽ മഅന, അതിന്റെ അർത്ഥത്തിൽ വിശ്വസിക്കൽ. ഔ അൽ ഈമാനു ബിമഅന അൽ ഇസ്മി വസ്സിഫ. മൂന്ന്, അൽ ഈമാനു ബിആസാരിഹ, അതിന്റെ ആസാറുകളിൽ വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം എത്ര കാഇദകളായി? നാല് കാഇദകളായി. അഞ്ചാമത് നമ്മൾ പഠിച്ച കാഇദ സിഫാത്തുല്ലാഹി ഇസ്മാൻ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ജാതിയ, രണ്ട് ഫഅലിയ. ജാതിയ ഹിയ അല്ലതി ലാ തൻഫക്കു അൻ സാതിഹി ബിഹാലൻ, അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും വേർപിരിയാത്ത സിഫാത്തുകളാണ് ജാതിയത്തായത്. ഫഅലിയത്തായത് ഹിയ അല്ലതി തഅല്ലഖ ബി മഷീഅതിഹി വ ഇറാദതിഹി, അള്ളാഹുവിന്റെ മഷീഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിഫത്തുകളാണ് ഫഅലിയത്തായ സിഫത്തുകൾ. അടുത്തത് നമ്മൾ പഠിച്ചത് അസ്മാ വ സിഫാത്ത് ഈ ബാബിൽ പരിപൂർണമായ നഫി അല്ല വേണ്ടത്, മറിച്ച് അൽ ഇജ്മാലും ഫിൽ നഫി വ തഫ്സീൽ ഫിൽ ഇസ്ബാത്ത്, നിഷേധിക്കുന്ന സന്ദർഭത്തിൽ ചുരുക്കി പറയുകയും സ്ഥിരീകരിക്കുന്ന സന്ദർഭത്തിൽ വിശദീകരിക്കുകയും ചെയ്യലാണ് അഹ്ലു സുന്നയുടെ നിലപാട്. എല്ലാ തെളിവുകളും പറഞ്ഞു. അടുത്ത കാഇദ, അടുത്തായി നമ്മൾ പഠിച്ച കാഇദ അസ്മാഉല്ലാഹി തആല അലാം വ ഔസാഫ്, അള്ളാഹുവിന്റെ അസ്മാഉകൾ രണ്ട് തരത്തിലാണ്, അലാമുൻ വ ഔസാഫ്, അലമുകളും വസ്ഫുകളുമാണ്. അടുത്ത കാഇദ أسماء الله مترادفة باعتبارها علاما، الله عندنا منغل علم ينارتتل مترادفة ينال صفة ينارتتل متباينة باعتبارها أوصاف. شري إذا أنا لا يدور لما بلشي ഇതല്ല പഠിച്ചേ. ഇത്രയും കായികകളാണ് നമ്മളെടുത്തത്. എത്ര കായികകൾ ഉണ്ട് ഇതില്? 8 കായികകൾ. ശരി, 9-ാമത്തെ കായിക ഇത്തിഹാദുൽ ഇസ്മൈൻ لا يدل على تماثل مسماهما. اسماء صفاتിലെ കാഇദകൾ, ഈ കാഇദ പറയുമ്പോൾ വാക്കുകളിലെ കട്ടി കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിഷയം കട്ടിയാണെന്ന് വിചാരിക്കരുത്. വിഷയം വളരെ എളുപ്പമാണ്, നമ്മൾ സാധാ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. പക്ഷേ അഹ്ലുൽ കലാമിന് ഈ വിഷയത്തിൽ നല്ല ഇടപെടലുള്ളത് കൊണ്ട് തന്നെ പല വാക്കുകളും ചിലപ്പോൾ കുറച്ച് കട്ടിയായി തോന്നും. വാക്ക് കട്ടിയാണെങ്കിലും വിഷയം വളരെ എളുപ്പമുള്ളതാണ്, അതിന്റെ ആശയമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമുക്ക് ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ഇതിന്റെ ആശയം. ഇത്തിഹാദുൽ ഇസ്മൈനി ലാ യദുല്ലു അലാ തമാസുലി മുസമ്മാഹുമ. ഇതിന്റെ അർത്ഥം പറയുന്നതിന് മുന്നേ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതിന്റെ ആശയം നമുക്ക് പറയാം. ലാ യദുല്ലു അലാ തമാസുലി മുസമ്മാഹുമ. ഇത്തിഹാദുൽ ഇസ്മൈൻ ലാ യദുല്ലു അലാ തമാസുലി മുസമ്മാഹുമ. പറഞ്ഞിട്ടുള്ള ആശയം ഇതാണ്, പേര് രണ്ട് കാര്യങ്ങൾക്ക് ഒരു പേരുണ്ടായി എന്നതുകൊണ്ട്, രണ്ട് കാര്യങ്ങൾക്ക്, രണ്ട് വസ്തുക്കൾ, രണ്ട് വ്യത്യസ്തമായ വസ്തുക്കളാണ്, ആ വസ്തുക്കൾക്ക് ഒരേ പേരുണ്ടായി എന്നതുകൊണ്ട് അതിന്റെ ആശയവും ആ പേര് അർത്ഥമാക്കുന്ന ആശയവും ഒരുപോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പെട്ടെന്ന് സിമ്പിളായി മനസ്സിലാക്കാൻ, ഉദാഹരണത്തിന് കൈ എന്ന വാക്ക്, കൈ എന്നത് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. മനുഷ്യന്റെ കൈന്ന് കൈ എന്നാണ് പറയാനുള്ളത്. ഏത് പൂച്ചയുടെ കൈക്കും കൈ എന്ന് തന്നെ പറയാം, ആനയുടെ കൈക്കും കൈ എന്ന് തന്നെ പറയാം. ഇവിടെ ഇസ്മ എന്ത് ചെയ്തിട്ടുണ്ട്, യോജിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇസ്മ അറിയിക്കുന്ന അർത്ഥം ഒരേപോലെയാണോ? ഒരിക്കലുമല്ല. മനുഷ്യന്റെ കൈ എന്ന് പറയുമ്പോൾ അതിനൊരു ചിത്രമുണ്ട്, ആനയുടെ കൈ എന്ന് പറയുമ്പോൾ കൈ തന്നെ നമ്മൾ അതിന് പറയുന്നത്, പക്ഷെ അത് അറിയിക്കുന്ന മാന വ്യത്യസ്തമാണ്. അപ്പൊ ഇസ്മ ഒരുമിച്ചു എന്നുള്ളത് കൊണ്ട് അർത്ഥം ഒരുമിക്കണമെന്നില്ല. ഇസ്മ ചിലപ്പോൾ ഒരുമിച്ചേക്കാം, പക്ഷെ അർത്ഥം ഒരുമിച്ചോളന്നില്ല. അത് അള്ളാഹുവിന്റെ അസ്മാകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, സിഫാത്തുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് റഊഫ് എന്ന് പേരുണ്ട്, റഹീം എന്ന് പേരുണ്ട്. ഈ രണ്ട് പേരുകളും കൊണ്ടും ഈ രണ്ട് പേരുകൾ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് പേരും റസൂലാക്കും കൊടുത്തിട്ടുണ്ട്. വകാന ബിൽ മുഅ്മിനീന റഊഫൻ റഹീമ, അല്ലെ? വകാന ബിൽ മുഅ്മിനീന അതന്നെ അല്ലെ? വകാന ബിൽ മുഅ്മിനീന റഊഫ റഹീമ എന്നാണ്. ഈ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി റഊഫ് റഹീം എന്നീ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. റഊഫ് എന്നത് അള്ളാഹുവിന്റെ പേരാണ്, റഹീം എന്നതും അള്ളാഹുവിന്റെ പേരാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിന, ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫ് റഹീം, അങ്ങനെയാണ് ആയത്. ഹരീസുൻ അലൈക്കും ശരി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും റഊഫ് റഹീം റഹീം എന്നീ പേരുകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹക്കിലും ഈ രണ്ട് പേരുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനെ പറ്റി റഊഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റഹീമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ കായിദയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേരൊരുമിച്ചു എന്നുള്ളത് കൊണ്ട് അർത്ഥം ഒരുമിച്ചു കൊള്ളണമെന്നില്ല. അള്ളാഹു റഹീമാണെന്ന് പറയുമ്പോ അവിടെയുള്ള അർത്ഥമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹിന്റെ റഹ്മത്ത് എന്നത് അവിടുന്ന് റഹ്മത്ത് ചൊരിയുക എന്നത് അവിടുന്ന് സൃഷ്ടിയാണ്, അള്ളാഹിന്റെ സൃഷ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ റഹ്മത്ത് അവിടത്തേക്ക് യോജിച്ച രൂപത്തിലുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കള റഹ്മത്താകട്ടെ, അത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിലാണ്. അവിടുത്തെ അടുക്കലുള്ള റഊഫത്ത്, റഊഫത്ത് എന്ന് പറഞ്ഞാല് അനുകമ്പ, റഊഫ്, റസൂലുള്ളാഹിന്റെ അടുക്കള റഊഫത്ത്, അത് അവിടത്തേക്ക് യോജിച്ച രൂപത്തിലുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കള റഊഫത്തോ അത് അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിലുള്ളതാണ്. പലപ്പോഴും ഇവിടെയുള്ള സുന്നികൾ അവർ പറയാറുണ്ട്, അള്ളാഹ് കാണുന്നത് പോലെ മുഹിദ്ദീൻ ഷേഖ് കാണും, അള്ളാഹ് കാണുന്നത് കേൾക്കുന്നത് പോലെ മുഹിദ്ദീൻ ഷേഖ് കേൾക്കും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കാണ്, അള്ളാഹു കാണുന്നത് പോലെ മുഹിദ്ദീൻ ഷേഖ് കാണുന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സിഫത്തിൽ അത് പങ്കുചേർക്കലല്ലേ? അള്ളാഹുക്കുള്ള ഒരു കാര്യം മുഹിദ്ദീൻ ഷേഖ് അതേപോലെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ വളരെ ഗുരുതരമായ കാര്യമല്ല ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ന്യായമായി പറയാറുള്ള മറുപടി ഇതാണ്. അവർ പറയും, അള്ളാഹു സുബ്ഹാനഹു തആല അവൻ റഹീമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ റസൂലുള്ള റഹീമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ചില സിഫാത്തുകളിൽ, ചില വിശേഷണങ്ങളിൽ, ചില പേരുകളിൽ അള്ളാഹുവും സൃഷ്ടികളും തമ്മിൽ പങ്കുണ്ട്. തആലല്ലാഹു അൻ ദാലിക്, അള്ളാഹുവും സൃഷ്ടികളും ചില സിഫത്തുകളുടെ കാര്യത്തിൽ സമന്മാരാണ്, തുല്യന്മാരാണ്. കാരണം അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് റഊഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിനെ റഊഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിനെ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പലപ്പോഴും അവർ പറയാറുണ്ട്. അതിന് നമുക്ക് പറയാനുള്ള മറുപടി ഇതാണ്, പേരൊത്തു എന്നതുകൊണ്ട് ആ പേരറിയിക്കുന്ന അർത്ഥവും ഒന്ന് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് ഖുർആനിൽ തന്നെ അതിന് ഉദാഹരണം കാണാൻ പറ്റും. മനുഷ്യനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്? സമീഉൻ ബസീർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിനൽ ദഹർ ലം യകുൻ ശൈഅ മദ്കൂറ ഇന്ന ഖലഖ്നാ അൽ ഇൻസാന മിൻ നുത്ഫതി അംശാജ് നബ്തലീഹി ഫജഅൽനാഹു സമീഉൻ ബസീറ. മനുഷ്യനെ നാം സമീഅക്കിയിരിക്കുന്നു, ബസീറാക്കിയിരിക്കുന്നു. സമീഉൻ ബസീർ അള്ളാഹുക്കുള്ള പേരാണ്. ശരി, അള്ളാഹു സമീഅാണ്, മനുഷ്യനും സമീഅാണ്. അള്ളാഹ് കേൾക്കണ പോലെ എല്ലാ മനുഷ്യന്മാരും കേൾക്കും? ഒരിക്കലുമില്ല. ഒരാളും അത് പറയില്ല. അള്ളാഹു കാണുന്നത് പോലെ എല്ലാ മനുഷ്യന്മാരും കാണും? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പേരുകളിൽ ഒന്നായ സമീഅ എന്ന പേര്, ആ പേരുകൊണ്ട് മനുഷ്യനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ലൈസ സമീഉ കസമീഅ, ഈ സമീഅ ആ സമീഅനെ പോലെയല്ല. വലൈസൽ ബസീറു കൽ ബസീർ, ഈ ബസീർ ആ ബസീറിനെ പോലെയല്ല. അള്ളാഹുവിനെ പറ്റി ബസീർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന അർത്ഥമല്ല മനുഷ്യനെ പറ്റി ബസീർ എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. അള്ളാഹുവിനെ പറ്റി സമീഅ എന്ന് പറയുമ്പോൾ കിട്ടുന്ന അർത്ഥമല്ല മനുഷ്യനെ പറ്റി സമീഅ എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. മനുഷ്യൻ സമീഅാണ്, ശരിയാണ്, അവന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സമാണ് അവനുള്ളത് അല്ലെ. മനുഷ്യ ഈ ശാസ്ത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ പറയുന്നതാണ്, എന്തോ 20 എന്തോ ഡെസിബലോ അങ്ങനെന്തോ പറയും, 20 ഡെസിബൽ, അതിൽ താഴെ ശബ്ദമാണെങ്കിൽ അത് മനുഷ്യന് കേൾക്കൂല. 20 ഡെസിബലിൽ താഴെയാണെങ്കിൽ മനുഷ്യന് ചെവി കേൾക്കൂല. ചിലപ്പോൾ 20-40 ആയിരിക്കും, എനിക്ക് എന്റെ കണക്കൊന്നും കൃത്യമായിട്ട് അറിയില്ല, ഞാൻ പണ്ടെന്നോ കേട്ടതാണ്. അവർക്ക് 20,000 അപ്പുറത്തേക്ക് ഡെസിബൽ പോയാലോ അപ്പോഴും കേൾക്കൂല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 20-ന്റെ താഴത്ത് പോയാലും കേൾക്കൂല, 20,000 മേലെ പോയാലും കേൾക്കൂല അല്ലെ. ചിലപ്പോ 20,000 ഒക്കെ കേൾപ്പിച്ച് ഞാൻ ചെവി തന്നെ അടിച്ചു പോകും, പിന്നെ കേൾക്കാൻ തന്നെ പറ്റൂല. അപ്പോ മനുഷ്യന്റെ ചെവിക്ക് എന്തുണ്ട്? പരിമിതിയുണ്ട്. മനുഷ്യന്റെ ചെവിക്ക് പരിമിതിയുണ്ട്, അവന്റെ കേൾവിക്ക് പരിമിതിയുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇങ്ങനെ ഡെസിബൽ കണക്കുണ്ടോ എന്തെങ്കിലും കാര്യത്തിന്? ഇല്ല, എല്ലാം അവൻ കേൾക്കുന്നുണ്ട് അല്ലെ. എല്ലാം അവൻ കേൾക്കും. ഒരു കരിയില വീഴുന്നത് പോലും അവൻ അറിയുന്നുണ്ട്, ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടുകൾ പോലും അവൻ കാണുന്നുണ്ട്. എല്ലാം അവൻ കൃത്യമായി കാണും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണുണ്ട്, ബസീറാണ്. അയ്യോ, ജിന്നിനെ കാണാൻ പറ്റും? അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ ബസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതേ അള്ളാഹു തന്നെ പറഞ്ഞു സുബ്ഹാനഹു വതആല ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, അവനും അവന്റെ കൂട്ടരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അവരെ കാണുന്നില്ല. അപ്പൊ നോക്ക്, നിങ്ങൾ മനുഷ്യൻ ബസീറാണ്, അവനാ പേര് യോജിച്ചതാണ്. ബസീർ എന്ന പേര് മനുഷ്യനും പറയാൻ പറ്റും, പക്ഷെ ആ പേര് അതുപോലെ തന്നെ, ആ പേര് അറിയിക്കുന്ന അർത്ഥം അതുപോലെ തന്നെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബസീർ എന്നതിന്റെ അർത്ഥം എന്താണോ അതേ അർത്ഥമല്ല മനുഷ്യനെ കുറിച്ച് അറിയിക്കുന്നത്. പേരൊന്നാണ് എന്നുള്ളത് കൊണ്ട് അർത്ഥം ഒന്നായിക്കൊള്ളണമെന്നില്ല. പേര് ആരിലേക്ക് ചേർക്കപ്പെടുന്നോ ആ ചേർക്കപ്പെടുന്നവന് യോജിച്ച രൂപത്തിലായിരിക്കും അതിന്റെ അർത്ഥം. ആരിലേക്കാണോ ഇളാഫത്ത്, ഏതിലേക്കാണോ ആ സിഫത്ത് അല്ലെങ്കിൽ ആ ഇസ്മ ചേർക്കപ്പെടുന്നത്, ആ ചേർക്കപ്പെട്ടത് ആരാണോ അവന് യോജിച്ച രൂപത്തിലായിരിക്കും അതിന്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ, യദി എന്ന വാക്ക്, യദുൽ ഇൻസാൻ, ഇപ്പോ മുദാഫ് ഇലൈഹി എന്താണ്? ഇൻസാനാണ്, മനുഷ്യനാണ്. മനുഷ്യനിലേക്കാണ് കൈ എന്ന വാക്ക് ചേർത്തത്. അപ്പൊ അതിന് കിട്ടുന്ന അർത്ഥം എന്താണ്? അഞ്ചു പേരിലുള്ള സാധാരണ മനുഷ്യന്മാർക്കൊക്കെ ഉള്ള കൈ, യദുൽ ഇൻസാൻ എന്ന് പറയുമ്പോൾ അപ്പൊ കിട്ടുന്ന അർത്ഥം അതാണ്. അത് അവന് മനുഷ്യന് ചോദിച്ച രൂപത്തിലുള്ള കൈയാണ്. എന്നാൽ യദുൽ ഫീൽ എന്ന് പറഞ്ഞാലോ, അപ്പൊ അതിന്റെ അർത്ഥം മാറി. യദി എന്ന വാക്ക് അവിടെ ഉണ്ട്, പക്ഷെ അത് ചേർക്കപ്പെട്ടയാൾ മാറിയപ്പോൾ അതിന്റെ അർത്ഥവും മാറി. ആനന്റെ കൈ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൈയായിട്ട് യാതൊരു ജാതി ബന്ധമില്ല അല്ലേ. ശത്താനമഹ ബൈനഹുമ, ഒന്നൊരു ഭാഗത്താണ് വേറൊരു ഭാഗത്താണ്, രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. മനുഷ്യന്റെ മൂക്ക്, ആനയുടെ മൂക്ക്, രണ്ടും തമ്മിൽ വല്ല വ്യത്യാസം അടുപ്പമുണ്ടോ? എന്തു വലിയ അകൽച്ചയുണ്ട്, പക്ഷെ രണ്ടിനും മൂക്ക് തന്നെ പറയുന്നത് അല്ലേ, രണ്ടിനും കണ്ണ് തന്നെ പറയുന്നത്, പക്ഷെ രണ്ടും തമ്മിൽ എന്തു വലിയ വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ അള്ളാഹുന്റെ അസ്മാഉ സിഫാത്തിലുള്ള നമ്മളെ കുറെ ഇഷ്കാലുണ്ട് ഇല്ലാതാവും. കാരണം എന്താണ്? സൃഷ്ടികൾ തമ്മിൽ വരെ ഈ ജാതി വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ എന്തു വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും? സൃഷ്ടികൾ പരസ്പരം തന്നെ ഇത്ര വലിയ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്തുമാത്രം പ്രകടമായിരിക്കും. അപ്പൊ സൃഷ്ടികൾ തമ്മിൽ തന്നെ ഇത്ര വലിയ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ എന്തു വലിയ വ്യത്യാസം ഉണ്ടാവും? ശരിക്കും നമ്മൾ ആലോചിക്കുക. ഒന്നും വേണ്ട, ഇതിപ്പോ ഞാൻ പറഞ്ഞ വ്യത്യസ്ത വർഗങ്ങളെ കുറിച്ചാണ്. വ്യത്യസ്ത വർഗങ്ങൾ അവിടെ നിൽക്കട്ടെ, ഒരേ വർഗത്തിൽ തന്നെ ഒരു പദം ഉപയോഗിക്കുമ്പോൾ എന്തു വലിയ വ്യത്യാസം ഉണ്ടാവും? ഇപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞ വർഗം, മനുഷ്യൻ എന്ന വർഗത്തിന്റെ ഉള്ളിൽ തന്നെ മുഖം എന്ന പദം ഉപയോഗിക്കുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവും. മുഹമ്മദിന്റെ മുഖം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രമല്ല സൈദിന്റെ മുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടിനും മുഖം എന്നാണ് പറയുന്നത്. ഇവിടെ ഇത്തിഹാദുൽ ഇസ്മൈൻ, അതാണ് ഇത്തിഹാദുൽ ഇസ്മൈൻ എന്ന് പറഞ്ഞാൽ, ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ യോജിക്കൽ, അൽ ഇസ്മൈൻ രണ്ട് ഇസ്മുകൾ, രണ്ട് പേരുകൾ യോജിക്കുക എന്നതിൽ ആ യദുൽ അത് അറിയിക്കുന്നില്ല. അറിയിക്കുന്ന സദൃശ്യമാണ് എന്നത്, രണ്ടും ഒരുപോലെയാണ് എന്ന് അറിയിക്കുന്നില്ല. മുസമ്മാഹുമ പേര് വിളിക്കപ്പെടുന്ന കാര്യം, മുസമ്മ എന്നാണ് പേര് വിളിക്കപ്പെട്ടത്. ഇത്തിഹാദുൽ ഇസ്മൈൻ രണ്ട് ഇസ്മുകൾ യോജിച്ചു എന്നത് ലയദുൽ അത് അറിയിക്കുന്നില്ല. അല ഇത്തിഹാദി മുസമ്മാഹുമ, ആ പേര് വിളിക്കപ്പെട്ട കാര്യങ്ങൾ, അതാണ് മുസമ്മ എന്ന് പറഞ്ഞാല് ആ പേര് എന്തൊന്നിനെയാണോ വിളിക്കപ്പെട്ടിട്ടുള്ളത്, വലൈക്കുമസ്സലാം, ആ കാര്യങ്ങൾ ഒരേ രൂപത്തിലാണ് എന്ന് ഒരിക്കലും പേര് ഒരുമിച്ചു എന്നതുകൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ള. ഞാൻ വ്യക്തമായ ഉദാഹരണമാണ് ഈ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ആവശ്യം മനസ്സിലാവുന്നതാണ്. ഒരു കാര്യം ഇസ്മ ഏതിലേക്കാണോ ഇളാഫ ചെയ്യപ്പെടുന്നത്, ഏതിലേക്കാണോ ചേർത്തപ്പെടുന്നത്, അതിന്റെ ഹക്ക് അനുസരിച്ച് അതിന് അർത്ഥം കൊടുക്കാൻ പാടുള്ളൂ. ഓരോന്നിനും ഓരോന്നിന്റെയും ഹക്കുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് യദുണ്ട് എന്ന് പറയുമ്പോൾ, അവന് കൈ ഉണ്ട് എന്ന് പറയുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, യദ് എന്നത് സൃഷ്ടികൾക്കിടയിൽ പോലും മാറി മറിയുന്നത് എത്രമാത്രം വലിയ രൂപത്തിലാണ്. സൃഷ്ടികൾക്കിടയിൽ പോലും കൈ എന്ന വാക്ക് എന്തെല്ലാം അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, പൂച്ചക്കും കുരങ്ങനും മനുഷ്യനും ഒക്കെ യദ് തന്നെ പറയുന്നു. പക്ഷേ ആ വാക്ക് അറിയിക്കുന്ന അർത്ഥം, ആ വാക്ക് നൽകുന്ന ചിത്രം തീർത്തും വ്യത്യസ്തമാണ്. ഏതൊന്നിലേക്കാണോ ആ വാക്ക് ചേർക്കപ്പെടുന്നത്, ആ ചേർക്കപ്പെട്ട വസ്തുവിന് യോജിച്ച രൂപത്തിലാണ് നമ്മൾ അതിന്റെ അർത്ഥം വെക്കുന്നത്. ഇത് മനുഷ്യന്മാർക്കിടയിൽ, സൃഷ്ടികൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഫർറബ്ബു ജല്ല ജലാലുഹു ഔലാബെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിന് എന്തുകൊണ്ട് അർഹനാണ്? സൃഷ്ടികൾ തമ്മിൽ തന്നെ ഇത്ര മാത്രം വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ സ്രഷ്ടാവ് എന്തുകൊണ്ട് ഇതിന് അർഹനാണ്? കാരണം അവൻ അങ്ങേയറ്റം പരിപൂർണതയുള്ളവനാണ്. അവന്റെ വിശേഷണങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ വിശേഷണങ്ങളുമായി യോജിക്കാൻ ഒരു നിലക്കും സാധ്യതയില്ല. ഇതിന് തെളിവായി ഇൻഷാല്ലാ അനേകം കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്. അടുത്ത ആയത്ത് ആ വിഷയത്തിൽ ഉള്ള ആയത്താണ് ലൈസ കമിസ്ലി ശയ്ഉൻ വഹുവ സമീഉൽ ബസീർ. ആ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ എടുക്കാം. അതോടൊപ്പം ഈ വിഷയത്തിൽ അലിമാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞ മറ്റൊരു തെളിവാണ് സ്വർഗവും സ്വർഗത്തിലെ വസ്തുക്കളും. സ്വർഗത്തിലെ വസ്തുക്കൾക്ക് ഉദാഹരണത്തിന് കള്ളിന് പറയുന്നത് ഖമറുന്നാണ്. നാട്ടിലുള്ള ചാരായത്തിനും ഖമറുന്ന് തന്നെ പറയാം. രണ്ടു ഖമർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് തീരെ അടുപ്പിക്കാൻ പറ്റാത്ത ഹറാമാണെങ്കിൽ, ഏറ്റവും മ്ലേച്ഛമായ കാര്യമാണെങ്കിൽ, ഷെയ്ത്താന്റെ കാലടിപ്പാടുകളിൽ പെട്ടതാണെങ്കിൽ, മറ്റൊന്നാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും നല്ല വിഭവങ്ങളിലൊന്നാണ്. രണ്ടിനും ഖമർ എന്നാണ് പറയുന്നത്. ഒന്ന് ഒരു മനുഷ്യനെ അടുപ്പിക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ മോശമായ മണവും വൃത്തികെട്ട രുചിയും അങ്ങേയറ്റത്തെ മോശമായ ആധാറുകളും അനന്തരഫലങ്ങളും നൽകുന്നതാണ് കള്ള് എങ്കിൽ, ദുനിയാവിലെ കള്ള് എന്താണ് അല്ലെ, കുടിക്കുന്ന ആൾക്കാർ അവരടുത്തു വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, അത്ര വലിയ മണമാണ്. അതിന്റെ രുചിയാകട്ടെ അത് വളരെ മോശമെന്നാണ് കുടിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നത്. കണ്ണൊക്കെ കൂട്ടിയിട്ടാണ് ചില ആൾക്കാർ കുടിക്കുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് കള്ള് അത് ഉണ്ടാക്കുന്ന ആസാറുകൾ അല്ലേ വളരെ മോശമാണ്. കള്ള് ഉണ്ടാക്കുന്ന ആസാറ് കള്ള് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് കണ്ണ് കാണൂല, ആരെയും പോയി തല്ല, ആരെയും പോയി ഫഷു പറയാ, മോശമായ വർത്തമാനങ്ങൾ പറയാ, ഇതാണ് കള്ളിന്റെ ആസാർ. ഇതിനെന്താ അറബിയിൽ പറയുന്നത്? ഖമറെന്ന്. ദുനിയാവിൽ ഈ ശാന്തിന് ഖമറെന്നാണ് പറയുന്നത്. എന്നാൽ ആഹിറത്തിൽ പരലോകത്തൊരു ഖമറുണ്ട്, അതോ ലഹരിയില്ലാത്തതാണ്, ഏറ്റവും രുചികരമായതാണ്, ഏറ്റവും നല്ല മണമുള്ളതാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാം നിലക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പലയിടത്തും ഖുർആനിൽ അവർക്ക് അവിടെ കള്ളുണ്ടായിരിക്കും, അവിടെ ഖമറുണ്ടായിരിക്കും എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പല ആയത്തിലും പറഞ്ഞിട്ടുണ്ട്. രണ്ട് കള്ളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ആകെ പേരിൽ മാത്രമേ യോജിപ്പുള്ളൂ. ഇതിനു ഖമറെന്ന് തന്നെ പറയുന്നത്, അതിനു ഖമറെന്ന് തന്നെ പറയുന്നത്. ഒന്ന് അങ്ങേയറ്റം മോശമാണ്, അടുപ്പിക്കാൻ പറ്റാത്ത സാധനമാണ്. മറ്റൊന്നാകട്ടെ ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. സാധ്യത ഉണ്ടെന്നല്ല, ഉറപ്പാണ്. ഏതൊരു മനുഷ്യനും അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന കാര്യത്തിനാണ് സ്വർഗത്തിൽ ഖമർ എന്ന് പറയുന്നതെങ്കിൽ, ദുനിയാവിൽ മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ട സാധനത്തിനാണ് ഖമർ എന്ന് പറയുന്നത്. പേര് രണ്ടിലൊന്നാണ്, പക്ഷെ ആ രണ്ടുപേരും അറിയിക്കുന്ന അർത്ഥം ഒന്നാണ്, തീർത്തും വ്യത്യസ്തമാണ്, ഒരു ബന്ധമില്ല രണ്ടും തമ്മിൽ. അപ്പൊ ഇതാണ് ഈ ഖാഇദയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇത്തിഹാദുൽ ഇസ്മൈൻ ലയദുല്ലു അല തമാസുലി മുസമ്മാഹുമ, ഇസ്മ ഒന്നായി എന്നതുകൊണ്ട് ആ ഇസ്മ അറിയിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ് എന്ന് വരില്ല, മറിച്ച് ആ രണ്ടിനും ഇസ്മ പ്രയോഗിക്കാം എന്ന് മാത്രമേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് മഹത്തായ ഖാഇദ, എന്നാൽ വളരെ ഉപകാരപ്പെടുന്ന ഖാഇദയാണിത്. അള്ളാഹിനെ പറ്റി എന്തൊരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ടോ, അള്ളാഹുലേക്ക് ചേർത്ത് എന്തൊരു കാര്യം നമ്മൾ പറയുന്നുണ്ടോ, അതൊക്കെ അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിലാണ്. അത് ചില ആളുകൾ പറയാറുള്ളത് പോലെ അള്ളാഹ്ക്ക് മുഖണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുഖം ഇങ്ങനെയാണെന്ന് വരില്ലേ, അങ്ങനെയാണെന്ന് വരില്ലേ, അള്ളാഹ്ക്ക് രണ്ട് കൈകളുണ്ട് അത് രണ്ടും വലുതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ അർത്ഥം വരില്ലേ? അത് അവന് അള്ളാഹിന്റെ കൈ എന്നുള്ളത് മനുഷ്യന്റെ കൈനോട് എന്ത് ചെയ്തുകൊണ്ടാണ്, തംസീൽ ചെയ്തതുകൊണ്ടാണ് അവന് സംഭവിച്ചത്. കൈ എന്ന വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് നീ മനുഷ്യന്റെ കൈനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല. ആ പേര് രണ്ടിലും ഒന്നാണ് എന്നതുകൊണ്ട് അർത്ഥം ഒന്നാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. മനുഷ്യന്മാർ സാധാരണ അവരുടെ ഇസ്തിഅമാലിലുള്ളതാണ്, അവർ ഉപയോഗിക്കുന്ന രീതിയിൽപ്പെട്ടതാണ്. ഒരേ പദം തന്നെ രണ്ട് കാര്യങ്ങൾക്ക് പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്, പല വിഷയങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും. ശരി, അടുത്ത കായിക القول في الصفات، القول في الصفات كالقول في الذات، القول في الصفات كالقول في الذات، القول في الصفات كالقول في الذات. القول في الصفات كالقول في الذات. ഒന്നുകൂടി എഴുതിക്കോളി. റദ്ദൻ, റദ്ദൻ അഖായിദ എന്നാണ് അതിലുള്ള ബാക്കി എന്നാണ്. റദ്ദൻ അലൽ ജഹ്മിയ വൽ മുഅ്തസില, റദ്ദൻ അലൽ ജഹ്മിയതി വൽ മുഅ്തസില. القول في الصفات كالقول في الذات. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, സിഫത്തുകളിലുള്ള സംസാരം അത് ദാത്തിലുള്ള സംസാരം പോലെ തന്നെയാണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ജഹ്മിയത്താകട്ടെ മുഅ്തസിലത്താകട്ടെ, അവരൊക്കെ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തിനെയും നിഷേധിച്ചു. അതിനവർ പറഞ്ഞ ന്യായം എന്താണ്, അള്ളാഹുവിന് സിഫത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അള്ളാഹുക്ക് മനുഷ്യന്മാരെ പോലുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറയേണ്ടി വരും. അള്ളാഹ്ക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മനുഷ്യനെ പോലത്തെ കൈയുണ്ട് എന്ന് പറയേണ്ടി വരും. അള്ളാഹ്ക്ക് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലത്തെ മുഖമുണ്ട് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ സിഫത്തുകളെ നിഷേധിക്കാൻ അവർ പറഞ്ഞ കാരണം, ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യരെ പോലെയാണ് എന്ന് പറയേണ്ടി വരും. ഇതാണ് അവർ ഇതിന് പറഞ്ഞ ന്യായം. അപ്പൊ അതിന് നമ്മൾ അവരോട് പറയുന്ന മറുപടിയാണ്, നീ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ വാദം പറയുന്ന ജഹ്മിയോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അതെ, നീ അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശരി, അള്ളാഹു ഉണ്ട്. ശരി, അള്ളാഹുവിന് ഒരു ദാത്ത് ഉണ്ട്. അതായത് അള്ളാഹു ദാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മലയാളത്തിൽ പറയാൻ പറ്റിയ അർത്ഥം അസ്തിത്വം തന്നെയാണ്. അതായത് നഫ്സ്, അള്ളാഹുവിന്റെ നഫ്സ്. അള്ളാഹു ഉണ്ട് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ. അള്ളാഹു ഉണ്ട് എന്ന് സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് അള്ളാഹു എന്ന അവന് യോജിച്ച രൂപത്തിലൊരു ദാത്ത് ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതായത് സൃഷ്ടികളിന് പുറത്ത് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് നീ ഒരാൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ശരി, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ശരി, അവന്റെ രൂപം എങ്ങനെയാണ് നിനക്കറിയോ? ഇല്ല, തീർച്ചയായിട്ടും അറിയില്ല. അള്ളാഹുക്കൊരു ദാത്ത് ഉണ്ട്. ദാത്ത് എന്ന് പറഞ്ഞാൽ രൂപം എന്ന വാക്കതിന് പറയൽ യോജിച്ചതല്ല, അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. രൂപം എന്ന വാക്ക് പറയാൻ യോജിച്ച വാക്കല്ല, അള്ളാഹിനെ കുറിച്ചിട്ട് പറയാൻ പറ്റിയൊരു വാക്കല്ല രൂപം എന്നത്. ദാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അസ്തിത്വം എന്നാണ്. അസ്തിത്വം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചില ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഓരോ മനുഷ്യനും ഓരോ അസ്തിത്വം. ഉദാഹരണത്തിന് ഇതാണ് റബിയന്റെ അസ്തിത്വം, അതായത് ഈ കാണുന്ന കോലാണ്, അതാണ് റബിയന്റെ അസ്തിത്വം. ഓരോ വ്യക്തിക്കും ഓരോ അസ്തിത്വം ഉണ്ട്. അവൻ്റെതായ ശരീരമുണ്ട്, അവൻ്റെതായ, അത് മനുഷ്യന്റെ കാര്യത്തിൽ അതാണ് അവന്റെ ദാത്ത്. എന്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് എന്റെ ദാത്ത്, ഇതാണ് എന്റെ ദാത്ത്, ഇതാണ് എന്റെ ദാത്ത്. മനുഷ്യന് മനുഷ്യന്റേതായ ദാത്തുണ്ട്. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ദാത്ത് ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അല്ലാഹ് ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഏതൊരു ജഹ്മിയും പറയും അതെ, തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. ശരി, അതെങ്ങനെയാണ്? മനുഷ്യന്മാർക്കും ഇവിടെ ദാത്തുണ്ട്, ആനക്കും പൂച്ചക്കും കഴുതക്കും ഒക്കെ ദാത്തുണ്ട്, അവരുടേതായ രൂപമുണ്ട്. ഇതേ കാര്യം തന്നെ ദാത്ത് എന്ന പദം അള്ളാഹുവിനെ കുറിച്ച് നീ പറയുന്നു, അള്ളാഹുക്കും ദാത്ത് ഉണ്ട് എന്ന് നീ പറയുന്നു. ഇത് അവരെന്നെ അംഗീകരിക്കണം. കാരണം ദാത്ത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളഹ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. അള്ളാഹ്ക്ക് ദാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ, അള്ളഹ ഇല്ലാന്ന് പറയേണ്ടി വരും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട്, അവൻ ഒരിക്കലും ഇല്ലാതിരിക്കില്ല.
അവനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ സൃഷ്ടിയിൽ നിന്ന് പുറത്തായിട്ട് അവനുണ്ട്. അവനുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നീ അവനെ സമ്മതിച്ച് അവനുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവന് ജാത്ത് ഉണ്ടാവണം. ജാത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ അവന്റേതായ ഒരു അസ്തിത്വം ഉണ്ടായിരിക്കണം. ശരി, ആ അസ്തിത്വം നീ അംഗീകരിക്കുന്നുണ്ട്. അതേ നീ തന്നെ പറയുന്നു മനുഷ്യന് ജാത്തുണ്ട്, ആനക്ക് ജാത്തുണ്ട്, കഴുതക്ക് ജാത്തുണ്ട്, പൂച്ചക്ക് ജാത്തുണ്ട്, ഇങ്ങനെ മറ്റ് സൃഷ്ടികളെ കുറിച്ചും നീ ജാത്തുണ്ട് എന്ന് പറയുന്നു. ഇവർക്ക് ജാത്തുണ്ട് എന്ന് പറയുന്ന അതേ നീ തന്നെ അള്ളാഹുവിന് ജാത്തുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ജാത്ത് മനുഷ്യന്റെ ജാത്ത് പോലെയാണോ? അവൻ പറയും ഒരിക്കലും അല്ല. ആ ജാത്തിനെ കുറിച്ച് നിനക്ക് വല്ലതും അറിയോ? നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അള്ളാഹ്ക്ക് ജാത്തുണ്ട്. ശരി, അങ്ങനെ നീ അള്ളാഹുവിന്റെ ദാത്തിൽ നിനക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതേ വർത്തമാനം നിനക്ക് ബാക്കി സിഫത്തിന്റെ കാര്യത്തിലും പറഞ്ഞുകൂടാ? അള്ളാഹുവിനൊരു ദാത്തുണ്ട്, അള്ളാഹു ഉണ്ട്, അവന്റെ രൂപം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ അവനിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ബാക്കിയുള്ള സിഫത്തുകളുടെ കാര്യത്തിൽ നിനക്കത് പറഞ്ഞുകൂടാ? അള്ളാഹ്ക്ക് കലാമുണ്ട്, അതെങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, കലാമുണ്ട്. അള്ളാഹ്ക്ക് റഹ്മത്തുണ്ട്, അതെങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, അവൻ എങ്ങനെയാണ് റഹ്മത്ത് ചൊരിയുന്നത് എന്ന് എനിക്കറിയില്ല, പക്ഷെ അവന് റഹ്മത്തുണ്ട്. അള്ളാഹു ദേഷ്യം പിടിക്കും, അവന് ഗളബ് എന്ന സിഫത്തുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹിന്റെ ദാത്തിൽ വിശ്വസിക്കുന്ന പോലെ നിനക്ക് എന്തുകൊണ്ട് ഇതിൽ വിശ്വസിച്ചുകൂടാ? ഇതാണ് ഈ ഖാഇദയുടെ അർത്ഥം. ഇൻഷാല്ലാ ജഹ്മിയത്തിനുള്ള മറുപടി വരുന്ന സന്ദർഭത്തിൽ നമുക്കിത് കൂടുതൽ പറയാം, ഇത് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാം. അതെ, ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. തൈമിയ പുതുതായിട്ട് ഉണ്ടാക്കിയൊന്നല്ല, മുൻഗാമികൾ പലരും പറഞ്ഞു തന്നെ. ഇബ്നു തൈമിയ ഒന്നും പുതുതായി കൊണ്ടുവന്നില്ല, ഒക്കെ സലഫുകൾ പറഞ്ഞാൽ. പക്ഷെ വാക്കുകൾ ചിലപ്പോൾ തഅബീർ ചിലപ്പോൾ ഇബ്നു തൈമിയുടേതായിരിക്കും, ആ പറഞ്ഞു പ്രയോഗിച്ച വാക്ക് ചിലപ്പോൾ ഇബ്നു തൈമിയ ഉപയോഗിച്ച വാക്കായിരിക്കും. മുൻഗാമികൾ പറഞ്ഞ അതേ കാര്യം തന്നെ, ഖുർആനൊക്കെ വന്ന കാര്യം തന്നെ. ഇൻഷാല്ലാ അതിന്റെ തെളിവുകൾ നമുക്ക് പിന്നീട് പറയാം. ശരി, ഇതോടുകൂടി നമ്മൾ എടുക്കാൻ ഇനി ചില കവാഇദുകൾ ഞാൻ എടുക്കാന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് ഞാൻ വേണ്ടാന്ന് വെക്കാണ്. കാരണം ഇൻഷാല്ലാ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ അനിവാര്യമായ വിഷയങ്ങളാണ്. ഇനിയുള്ള ചില കവാഇദുകൾ അത് നമുക്ക് ഈ പുസ്തകം എടുക്കുന്നതിന്റെ ഇടയിൽ എടുത്താലും കുഴപ്പമില്ല. ഈ പറഞ്ഞ കവാഇദുകൾ, അടിസ്ഥാന നിയമങ്ങൾ, അത് അള്ളാഹുവിന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട്, അസ്മാഉകളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കേണ്ട കവാഇദുകളാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞെടുത്ത് ചില ഭാഗങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പിന്നെ ഈ പുസ്തകത്തിൽ തന്നെ വിദ്യാർത്ഥികാർക്കുള്ള മറുപടി വരുന്ന സന്ദർഭത്തിലും മറ്റുമൊക്കെ ആയിട്ട് ആ ഭാഗങ്ങൾ ഇൻഷാല്ലാ നമുക്ക് എടുത്തു തീർക്കാം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.